നാട്ടുള്ളപ്പേ കർത്താവിന് മാത്രം കൊടുക്കേണ്ട സ്ഥിതിയിലെ ദീപുള്ളറിയിക്കുകയും ചെയ്യട്ടെ.
പരാക്രമി എന്ന പോലെ പുറപ്പെടും, അവൻ യോദ്ധാവ് എന്ന പോലെ വൈശാഖ്യത്തെ ജ്വലിപ്പിക്കും, അവൻ ആർത്ത് പ്രബലപ്പെട്ട് തന്റെ ശത്രുക്കളെ സംഹരിക്കും.
ആകാശങ്ങളെ മേൽ നാനന്ദിപ്പി, മേഘങ്ങൾ നീതിയെ തെളിക്കട്ടെ, ഭൂമി തുറക്കപ്പെടട്ടെ, രക്ഷ വർദ്ധിക്കട്ടെ, നീതി ഒന്നിച്ചു മുളക്കി മാറാട്ടെ. ദൈവ സൃഷ്ടി ജഗത്താവ് ഞാനാകുന്നു, ദൈവമേ സുവിനയ്ക്ക് യോഗ്യ മാറുന്നു, ബാറയ്ക്കുമോ
ഇന്നാളിൽ നാഥൻ വിശദം ശിഷ്യന്മാരോടെ വംശന്നാൻ ഏൽപ്പിച്ചു കൊടുത്തൻ വില നിങ്ങളിൽ ഒരുവൻ വാങ്ങും നേടിടും അവൻ യാതനയും വന്തി നരകമതും ഇന്നാളിൽ സർവരഹസ്യങ്ങളും അറിവോ നേമം വെളിവാക്കി ശിഷ്യരിലെ കന്യൂതർക്കന്നെ ഏൽപ്പിച്ചിടും മന്മൂല ഭവൻ സ്വാത്മത്തെ സ്വയമേ നികലിക്കും ഇന്നാളിൽ സഞ്ജാതനെ മുൻനിർത്തി സർവേ ിലൊരുവൻ യൂതർക്കന്നെ ഏൽപ്പിച്ചിടുമൻ നോദിയ നേരം ശിഷ്യന്മാരോറ്റം ഖേദിച്ചു ക്ലീപായോനെ മർത്യർക്കായി മരണം പൂണ്ടോനെ ഓഹരി തിരികെ നൽകുകയാലാമതിനാല് കീർത്തിതനായോ ഈശോ രാജാവേ സ്തോത്രം ദേവാർ മാനവരെ മരണത്തിൽ നിന്നും രക്ഷിച്ചോ നാഥാനീ ധന്യൻ ഞങ്ങളുടെ രക്ഷയ്ക്കങ്ങയെ വിട്ടോ താതൻ ശുദ്ധ്യൻ പരിശുദ്ധാത്മാവെന്നും നീക്കും താൻ ബഹുമാന്യൻ പ്രിയലായി കർത്താവേ ഞെരുക്ക കാലത്ത് നീ എന്തുകൊണ്ട് ദൂരെ നിന്ന് നിന്റെ നോട്ടം മാറ്റിക്കളഞ്ഞു ഇന്നാൽ നാഥൻ ഗൂഢരഹസ്യം പന്തിരുവർക്കായി വെളിവാക്കി എന്തില നിങ്ങളിൽ ഒരുവൻ വാങ്ങിടുമെന്നേവം കുറിയേലാൻ ദുഷ്ടമാട അഹങ്കാരത്താൽ ദരിദ്ര ദഹിച്ചു പോകുന്നു അവർ ചിന്തിച്ചാലോചനയിൽ അവർ പിടിക്കപ്പെടും ഇന്നാളാട്ടിൻ കൂട്ടം വീട്ടി കാറ്റന്നായി ചെന്നത ചേർന്നു കയ്യാപാതൻ സംഘത്തിൽ സ്വയമേ തന്നെ കുറിയേലാൻ സ്വന്തം മോഹങ്ങളിൽ ദുഷ്ടം പ്രശംസിക്കുന്നു അകർമ്മി വാഴ്ത്തപ്പെടുമ്പോൾ കർത്താവ് കോപിക്കുന്നു ഇന്നാൾ യൂദാ വഞ്ചന മൂലം സ്നേഹിതരിന്നും വേർപെട്ടു സത്യാത്മകനാമിടയെന്നെതിർ സംസാരിച്ചാൻ കുറിയേലായി ദുഷ്ടൻ അവന്റെ അഹങ്കാരം ഇന്നാൾ നല്ലോൻ സ്വയമേൽപ്പിച്ചാൻ പീഡയ്ക്കും മരണത്തിന്നും േതലിൽ അപരാധം ചെയ്തോ നാദാവിനായി കുറിയേലായി സോൻ ഏകൻ മൃതിയാർ നീ ജനതതിയെ രക്ഷിപ്പത് നന്നിന്ന രക്ഷകാര്യം മുൻചൊന്നോ നാചാര്യേശൻ കുറിയേലായി സോൻ അവന്റെ എല്ലാ വൈരികളെയും ദുഷിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും വിളകുകയില്ലെന്ന് അവന്റെ ഹൃദയത്തിൽ പറയുന്നു അവൻ ദുഷ്ടത ചിന്തിക്കുന്നു അവന്റെ വായിൽ ശാപം നിറഞ്ഞിരിക്കുന്നു കഥയും വഞ്ചനവും അധർമ്മവും ദുഷ്ടതയും അവന്റെ രാൻകീഴിലുണ്ട് ഇന്നാൽ നാഥൻ ശിഷ്യന്മാരോട് സ്വന്തേവം ഖേദിക്കേണ്ട ജീവൻ നിങ്ങൾക്കുണ്ടാവാൻ ഞാൻ ജീവിക്കും പ്രിയലായി പിതാവിനും പുത്രനും പരിശുദ്ധ്രൂഹായിക്കും സ്തുതി ആദരവനെ യൂതന്മാർക്കേൽപ്പിക്കും നിബിയന്മാർ തൻ ലിഖിതങ്ങൾ നിറവേറിയിടും ആമീൻ പ്രകാശത്തിന്റെ സ്വത്താവിന് സ്തുതി കർത്താവിന്റെ ഭൃത്യന്മാരെ സ്തുതിപാടുവിൻ നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പിൻ
കർത്താവിന്റെ നാമം ആദ്യം മുതൽ നീക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ കർത്താവ് സ്ഥലജാതികൾക്ക് മേലുന്നതിനും തന്റെ മഹത്വം ആകാശങ്ങൾക്ക് മീതയുമാവുന്നു
വിശ്വാസിക്കുകയും ആഴ്ത്തു നോക്കുകയും ചെയ്യും. നമ്മുടെ ദൈവമായ കർത്താവിനുടെ സദൃശൻ ആകാശത്തിലും ഭൂമിയിലും ആരുള്ളോ?
അവൻ എളിയവനെ ജനത്തിന്റെ പ്രഭുക്കന്മാരോ ഉയർത്തേണ്ടതിനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. അവൻ മച്ചിയായുള്ള മക്കളുടെ സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുമാറാക്കുകയും ചെയ്യുന്നു.
പുരിയിൽ വൻ ബഹളം വിറ്റവനും വാങ്ങി സവനും നേടി അതില്ലേതും യോദാവിച്ചു കയ്യാ പാവാങ്ങി ഇരുവരുമൊരു പോ വഞ്ചകരാശേഷ്യം ലാഭം തീത്തില്ല കൊടുത്തോനും കൊണ്ടോനും നരകത്തോടങ്ങരുതി എന്തണ്ടാകും സാക്ഷ്യം ഹല്ലേലൂയ ഓ ഹല്ലേലൂയ പറഞ്ഞു ബഹോല പോലെ പറോ അതൊരു ഹോകാദീസോ ഹല്ലേലൂയ ഗുരുവിനെ വഞ്ചി പാശ്രദ്രവ്യാഗിരി സംസതിയെ പ്രാണ
വിഷാദത്താൽ
അവരത്യന്തം പേടിച്ചു
അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം ഈ ദിനങ്ങള് കഷ്ടാനുപാഴ്ചയാണ്. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് എല്ലാ പള്ളികളിലുമൊക്കെയും വിശുദ്ധ സസഹായുടെ ശുശ്രൂഷ പ്രത്യേകമായിട്ട് നടത്തുവാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കുന്നു. നമ്മുടെ ആരാധനാ വർഷങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ദിവസങ്ങളാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ദിനങ്ങളിൽ സമർപ്പണത്തോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം സ്വർഗസ്ഥനായ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്ന് നമ്മളെ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ദൈവഭാഗം നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും യാതിരകളും ആരാധനകളും ഒക്കെ ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിട്ട് ഇതിന് സജീവമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ വന്യപിതാക്കന്മാരും പ്രത്യേകം ദൈവസന്നിധിയിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ആരാധീരായ വൈദ്യ ശ്രേഷ്ഠയും പ്രത്യേകിച്ച് സെന്റ് തോമസ് പള്ളിയിൽ, ഞാനിപ്പോഴ് സെന്റ് ഗ്രിഗോറിയസ് പള്ളി വെച്ചാണ് നടത്തുന്നത്. സെന്റ് തോമസ് പള്ളിയിൽ മാമലത്തിന്റെ നേതൃത്വത്തിൽ ഐസക് അച്ഛനും മറ്റു വൈദികരും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ തിരുവചനത്തിന് നേതൃത്വം കൊടുക്കുന്ന വന്നിയ സജി അമയിലച്ചൻ, അച്ഛൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷൻ പ്രസംഗമാണ്. മലങ്കര സഭയിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു ശുശ്രൂഷകനാണ്. അച്ഛനെ വളരെ സ്നേഹാദരവോടുകൂടി ധന്യമാറുന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ഓർക്കുകയും ഈ കൂട്ടായ്മ ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 52-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 52-ാമത്തെ ഗീതം, ദേവേശ ഈശുവര ജീവനനിക്കായി വീടിഞ്ഞോ എന്നുള്ള ഗീതം ബഹുമാനപ്പെട്ട ഐസക്കത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആരംഭിക്കുന്നതാണ്. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം അനുതാപത്തോടുകൂടി ഈ ധന്യവാദ ശുശ്രൂഷ പങ്കുചേരാൻ എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. അതുപോലെ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരോടും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണ് അത് മ്യൂട്ട് ചെയ്ത് ഇതിൽ പ്രവേശിക്കണം. പാട്ടുപാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും മറ്റു ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കാനായിട്ടാണ് നിങ്ങളുടെ പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണ് മ്യൂട്ട് ചെയ്ത് അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ സംബന്ധിക്കണം എന്നുള്ള സ്നേഹത്തോടുകൂടി ഓർപ്പിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ദൈവസന്നിധിയിലെ ഗാനം ആലപിക്കുന്നതാണ്.
Thank you. ായ ദൈവമേ ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി നിന്നെ ഏൽപ്പിക്കുകയും യഹൂദന്മാരുടെ ജനം മരണമില്ലാത്ത ജീവനുള്ളവനാ നിന്നെ സ്കീപ്പായിക്ക് വിധിക്കുകയും ചെയ്തതിനാൽ നിന്റെ താഴാഴ്മയ്ക്ക് സ്തുതി, നിന്റെ കൃപയാൽ മനുഷ്യനായി തീർന്ന ബലഹീനന്മാർക്ക് നിന്നെ തന്നെ ഏൽപ്പിച്ചു എന്ന വചനമായ ദൈവമേ, നിനക്ക് സ്തുതി. നിന്നെ അവർ പിടിച്ചനായ അധിപതിയുടെ മുമ്പാകെ കൊണ്ടു ചെത്തു. ഞങ്ങളുടെ വർഗത്തിന്റെ നിമിത്തം മറപ്പിനാട് പോലെ കൂട്ടിക്കൊണ്ടുപോകപ്പെട്ടു എന്ന ഉത്തമനായുള്ളവേ, ഞങ്ങൾക്ക് വേണ്ടി ഭരണത്തെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ സ്നേഹിച്ചതിനാൽ നിന്റെ അനുഗ്രഹങ്ങൾക്ക് സ്തുതി. നീ ആകുന്ന പ്രകാരം നീ എഴുന്നള്ളിയെങ്കിൽ നിന്റെ തിരു മുൻപാകെ നിൽപ്പാൻ കഴിയുന്നവനാരാകുന്നു. ജഡപ്രകാരം കഷ്ടം അനുഭവിച്ച നിന്റെ കൃപയാൽ സകലത്തെയും ജീവിപ്പാൻ വേണ്ടി ഭരണം രുചിച്ചു നോക്കുവാൻ നിനക്ക് തിരുമനസ്സായി. നീ മനുഷ്യനായി തീർന്നു. സ്നോപ്പേന്മാർ ചിറകുകളെ കൊട്ടി നിന്റെ ദൈവത്വത്തിന് സ്തുതി കരയറ്റുന്നു എന്ന നിന്നെ മണ്ണിനടുത്തവർ പരിഹസിക്കുന്നു. നീ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന സ്നോപ്പേന്മാരോനെ തൂക്കുക തൂക്കുക നിഷ്കപിക്കപ്പെട്ട ജനവും മട്ടവർത്തിക്കുന്നു. നിന്റെ ഇഷ്ടത്താൽ കഷ്ടാനുഭവത്തിന് എഴുന്നള്ളിയായ കാൽ വന്ന അടിയും തുപ്പലും കൈക്കൊണ്ടുവന്ന സർവവല്ലഭനായ കർത്താവ്, നിന്റെ ജനമാകുന്ന ഞങ്ങൾ ഉന്നതമായി ശബ്ദത്താൽ അട്ടഹസിച്ച് ഞങ്ങളെല്ലാവരുടെയും വായാൽ സ്തുതി. ദൈവമേ നിനക്ക് സ്തുതി. സകലത്തിന്റെ ഉടയവനെ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവെ ശബ്ദിക്കാത്ത വർഗങ്ങൾ അട്ടഹസിച്ച് നിന്നെ സ്തുതിപ്പാൻ നീ തിരുമനസ്സായതിനാൽ നിനക്ക് സ്തുതി. ഉയരങ്ങളുടെ ഉടയവനെ നീ തിരുമനസ്സായതുകൊണ്ട് ഭൂമിക്കടുത്തവർ നിന്നെ ശിക്ഷയ്ക്ക് വിധിച്ചു. ഉയരത്തെയും അഗാധത്തെയും നീ വഹിച്ചിരിക്കുമ്പോൾ സ്കീപ്പായുടെ മരണത്തെ ചുമപ്പാ നിനക്ക് തിരുമനസ്സായതിനാൽ നിനക്ക് സ്തുതി. ഭൂമിയുടെ അതിർത്തികളെ നീ പിടിച്ചിരിക്കുമ്പോൾ കബറിടം നിന്നെ വഹിപ്പാൻ നിനക്ക് തിരുമനസ്സായതിനാൽ നിനക്ക് സ്തുതി. നിന്റെ സ്ത്രീപായ നീ രക്ഷിച്ച് എന്ന എന്റെ സൃഷ്ടികളാ നിനക്ക് കൊണ്ട് പാതാളത്തിൽ കിടക്കുന്ന മരിച്ചവരും നിന്നെ സ്തുതിച്ചു. ആയിരങ്ങളുടെ ആയിരങ്ങളും പതിനായിരങ്ങളുടെ പതിനായിരങ്ങളും സ്തുതിമേൽ സ്തുതി നിനക്കും നിന്നെ അയച്ച പിതാവിനും നമ്മളതിന്റെ റൂഹായിരിക്കും കരയേറ്റുന്നു. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതിയും സ്തോത്രവും ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ.
ത്രിയേക ദൈവത്തിന്റെ വലിയതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സമസ്ത മാനവജാതി ശുദ്ധീകരിക്കുവാൻ മനുഷ്യാവതാരം ചെയ്ത നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ രക്ഷണീയമായ കഷാനുഭവത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഈ ദിനങ്ങളിലേക്ക് പരിശുദ്ധ സഭ നമ്മളെ ഇങ്ങനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ലോകത്തില് അടിസ്ഥാനപ്പെട്ട വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട എല്ലാ സഭകളും ഈ ദിനങ്ങളെ ഏറ്റവും കാര്യമായി ആചരിക്കുകയും പ്രത്യേകിച്ച് നമ്മുടെ സഭ തമ്പുരാനോട് കൂടെ ചേർന്ന് ജീവിക്കത്തക്കവണ്ണം, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കത്തക്കവണ്ണം വളരെ ശക്തമായ അടിസ്ഥാനവും ആവേശവും നൽകി നമ്മളെ വിശുദ്ധിയിൽ കാക്കുന്നു എന്നുള്ളത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സഭയുടെ ഭാഗമായതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാം പെസഹ നമ്മൾ ആചരിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിൽ താൻ ലോകത്തിന് കാണിച്ച് കൊടുത്ത ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്ത ശുശ്രൂഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷകളിലൊന്നായിട്ടാണ് നമ്മൾ കാണുന്നത്. പഴയ നിയമ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തുന്നത് മൃഗബലിയിൽ കൂടി, അത് പാപപരിഹാര യാഗമാണെങ്കിലും അവർക്ക് പലതരത്തിലുള്ള മനുഷ്യന്റെ പാപങ്ങളെ മോചിക്കത്തക്കവണ്ണം ബലിയർപ്പണം നടത്തിയിരുന്നുവെങ്കിൽ ബലിയർപ്പണത്തിന് അതിന്റെ സമൂലമായ മാറ്റം വരുത്തി ക്രിസ്തു തന്നെ ബലിയായി തീർന്നുകൊണ്ട് ആ ബലിക്ക് ഒരു പുതിയ മാനവും അന്തവും വിശുദ്ധിയും നിർമ്മലതയും ചൈതന്യവും അഭിമാനവും ഒക്കെ താൻ വരുത്തിയ വലിയ ശ്രേഷ്ഠമായ നന്മയുടെ ഓർമ്മയെ നമ്മൾ പെസഹ പെരുന്നാളിൽ കൂടി അനുസ്മരിക്കുകയാണ്. ഈ പെസഹയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ കർത്താവിന്റെ കഷ്ടാനുഭവത്തോട് നമ്മൾ പങ്കുചേരുകയാണ്. വാസ്തവത്തിൽ പലപ്പോഴും കഷ്ടാനുഭവം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കരഞ്ഞും ദുഃഖിച്ചും വിലപിച്ചിരിക്കണം എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. കർത്താവ് മരിച്ചതിൽ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. എങ്കിലും നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമുക്കറിയാം ക്രൂശിച്ച ചുവട്ടിൽ വിലപിച്ചിരുന്ന ആളുകളെ നോക്കി കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ ചൊല്ലിക്കറയേണ്ട, നിങ്ങളുടെയും നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കറിയുകയും. നമ്മുടെ അനുതാപങ്ങളും പ്രാർത്ഥനകളും ക്രിസ്തു ക്രൂശിലേറി മരിച്ചതിന്റെ മാത്രമല്ല, നമ്മളും അതിന്റെ ഭാഗമാണെന്നുള്ള ചിന്തയും, അല്ലെങ്കിൽ നമ്മുടെ സന്തതി പരമ്പരകളും ആ ദൈവിക നന്മയിൽ വളരെ തക്കവണ്ണം ജീവിക്കത്തക്കവണ്ണം ഉള്ള ഒരു ആത്മീയ തലങ്ങളിലേക്ക് ബോധങ്ങളിലേക്ക് നമ്മുടെ വിചാരങ്ങളും ചിന്തകളും ഒക്കെ എത്തിച്ചേരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകളൊക്കെ ആ ഒരു വലിയ ചിന്തയിലേക്ക് നമ്മുടെ ദർശനങ്ങളെ നയിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് തിരുവചന ധ്യാനത്തിൽ നേതൃത്വം കൊടുക്കുന്നത് വന്നിയ സജി അമ്മയിലച്ചനാണ്. ഒരു പ്രത്യേക പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല അച്ഛനെ, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ. അച്ഛന് ഈ അമേരിക്ക സന്ദർശിച്ച സമയങ്ങളിലൊക്കെയും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ധന്യമാർന്ന ചിന്തകളെ കൊണ്ട് നമ്മളെ ധന്യം അനുഗ്രഹിച്ചിട്ടുമുണ്ട്. അതിന് ഡാലസ് ഏറിയ വർത്തറോസ് പള്ളിയുടെ സംയുക്ത കൺവെൻഷന് വേണ്ടി പ്രത്യേകം ക്ഷണിക്കപ്പെട്ടു വന്നിട്ടുള്ളതാണ്. ആ കൺവെൻഷൻ ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ അച്ഛന് ഈ ശുശ്രൂഷയിലൊക്കെ ഇങ്ങനെ ഏർപ്പെടുന്നു. ഈ ഇന്നത്തെ ഈ ധ്യാന ചിന്തയിൽ അച്ഛൻ്റെ സാന്നിധ്യം ഞാൻ അപേക്ഷിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ വളരെ സന്തോഷത്തോടുകൂടി അച്ഛനെ ഇതിൽ സംബന്ധിക്കുകയും ഡാലസിൽ നിന്നാണ് അച്ഛൻ ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നത്. അച്ഛന് മലങ്കര സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷൻ പ്രസംഗം എന്നതുപോലെ തന്നെ വൈദിക സെമിനാറിലെ അധ്യാപകനായി അദ്ദേഹം അനേകം വൈദിക വിദ്യാർത്ഥികളെ സഭാ ശുശ്രൂഷയിലേക്ക് ഒരുക്കുന്ന വലിയൊരു ശുശ്രൂഷ നേതൃത്വം അച്ഛൻ നൽകുന്നുണ്ട് എന്നുള്ള കാര്യം അച്ഛനുമായി പരിചയപ്പെട്ടുള്ളവർക്ക് അറിയാം. അതോടൊപ്പം തന്നെ സഭയുടെ വൈദിക സെക്രട്ടറിയായി ദീർഘകാല സേവനം അനുഷ്ഠിക്കുകയും സഭയിലെ വിവിധ തലങ്ങൾ വളരെ അഭിമാനപൂർവമായ അല്ലെങ്കിൽ മാതൃകാപരമായ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു വൈദികനാണ് പ്രിയപ്പെട്ട സജി അമയിലച്ഛൻ. അദ്ദേഹം മാരാമൺ സ്വദേശിയാണ്. അച്ഛൻ എല്ലാവരുടെയും പേരിൽ കൃത്യമായ സ്വാഗതം ഈ ശുശ്രൂഷയിലേക്ക് ആശംസിക്കുന്നു. ഇപ്പോൾ പ്രൈസക്കജന നേതൃത്വത്തിൽ ഗായക സംഘം ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട സജി അമയിലച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതാണെന്നുള്ള കാര്യം നേരത്തെ അറിയിക്കുന്നു.
പതിനൊന്നാമത്തെ ഗീതം വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു എന്നാരംഭിക്കുന്ന ഗീതം. വാഴ്ത്തിടുന്നു 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 ഞാൻ എൻ്റെ
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ.
ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ ധന്യമായ ഈ ദിവസത്തിൽ ചേർന്ന് നിൽക്കുവാൻ വീണ്ടും ഒരിക്കൽ കൂടി തമ്പുരാൻ തന്ന കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഡാൾ ഓഫ് സെന്റ് മേരീസ് വലിയ പള്ളിയുടെ ക്ഷണം സ്വീകരിച്ചാണ് ഈ വർഷവും അമേരിക്കയിലെത്തുവാൻ അവസരമുണ്ടാകുന്നത്. പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ വൈദിക സെമിനാരി കാലഘട്ടം മുതൽ എനിക്ക് സതീർത്ഥ തുല്യനാണ്. അദ്ദേഹത്തിന്റെ സ്നേഹം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഇത്തരം ശുശ്രൂഷകൾ പങ്കുചേരുവാൻ അവസരമൊരുക്കി. ഇപ്പോൾ സ്നേഹപൂർണരായ ആദരണീയരായ മറ്റു വൈദിക ശ്രേഷ്ഠരോടും അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ചേർന്ന് നിൽക്കുവാൻ ബലപ്പെടുത്തുന്ന ദൈവകൃപയെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഈ പ്രഭാത ധ്യാനത്തിനായി സമർപ്പിക്കപ്പെടുന്ന വേദഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധനായ പൗലോസ് ലേഖ കൊലോസ്യർക്ക് എഴുന്ന ലേഖനം 1-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം, കൊലോസ്യർ ചാപ്റ്റർ 1:24, അവിടെ നാം വായിക്കുന്നു: ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങൾ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. പൗലോസ് അപ്പോസ്തലന്റെ ശക്തമായ വാക്കുകൾ: ഐ നൗ റിജോയ്സ് ഇൻ മൈ സഫറിംഗ് ഫോർ യു ആൻഡ് ഫിൽ ഓഫ് ഇൻ മൈ ഫ്ലഷ് വട്ട് ഈസ് ലാക്കിംഗ് ഇൻ ദ അഫ്ലിക്ഷൻസ് ഓഫ് ക്രൈസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഹിസ് ബോഡി വിച്ച് ഈസ് ദ ചർച്ച്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് തന്റെ ലേഖനം എഴുതുന്നത് രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളെ അവരെ ഓർമ്മിപ്പിക്കുവാനാണ്. രണ്ട് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണ് ഈ അനുഗ്രഹീതമായ വാക്കുകൾ കുറിക്കുവാൻ പൗലോസിനെ പ്രേരിപ്പിക്കുന്നു. അത് കൊലോസ്യ സഭയിൽ നിന്ന് നിലനിന്നിരുന്ന രണ്ട് പ്രത്യേക സാഹചര്യങ്ങളാണ്. ഒന്ന്, കൊലോസ്യ സഭയിൽ വളരെ വ്യാപകമായി അവരുടെയിൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ച ഒരു വേദവിപരീതമായിരുന്നു ജ്ഞാനവാദം അഥവാ ഗ്നോസ്റ്റിസം. അവരെ കൊലോസ്യ സഭയിൽ ശക്തമായി പഠിപ്പിച്ചു: സോ ഗോഡ് ഹാസ് നതിങ് ടു ഡു വിത്ത് യുവർ സഫറിങ്, നമ്മുടെ വേദനകളുമായി ദൈവത്തിന് ഇടപെടാൻ കഴിയില്ല എന്നും ദൈവത്തിന് ഈ ഭൂമിയോട് തന്നെ ഇടപെടാൻ കഴിയില്ലെന്നും, ബിക്കോസ് അവർ വേൾഡ് ഈസ് ഈവിൾ ആൻഡ് ഗുഡ്നെസ് കനോട്ട് ഇന്റർവീൻ വിത്ത് ഈവിൾ എന്നുള്ള നമ്മുടെ സഭ സുന്നകദോസുകൾ കൂടി തള്ളിയ ജ്ഞാനവാദത്തിന്റെ അതിശക്തമായ പ്രസരം കൊലോസ്യ സഭയിൽ ഉണ്ടായിരുന്നു. തന്നെയുമല്ല, ആദിമസഭ കഠിനമായ പീഡനങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോ, വലിയ വേദനകളുടെയും പ്രയാസങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോ എല്ലാ വിശ്വാസികളുടെയും മനസ്സിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു: വട്ട് ഈസ് ദ മീനിങ് ഓഫ് ദർ സഫറിങ്, എന്താണ് ഈ വേദനകളുടെ അർത്ഥം? അപ്പോൾ ഒരിടത്ത് ഈ വേദനകളോട് സഹവർത്തിത്വം പ്രഖ്യാപിക്കുന്ന ഒരു ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്ന വേദവിപരീതങ്ങളും, ജീവിതത്തിലെ ആഴമായ വേദനകളുടെ നടുവിൽ വട്ട് ഈസ് ദ മീനിങ് ഓഫ് സഫറിങ് എന്ന് അന്വേഷിക്കുന്നവരുടെ സമൂഹവും കൂടിച്ചേരുമ്പോ പൗലോസ് അപ്പോസ്തലൻ അതിശക്തമായ ഒരാശയം മുന്നോട്ട് വെക്കുന്നു: അവർ സഫറിങ് ഈസ് എൻ എക്സ്റ്റെൻഷൻ ഓഫ് ക്രൈസ്റ്റ് ഫാഷൻ. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ തുടർച്ചയാണ് എന്റെയും നിങ്ങളുടെയും ദൈനംദിന ജീവിതത്തിന്റെ പ്രയാസങ്ങൾ എന്നുള്ള അതിശക്തമായ ആശയമാണ് കൊലോസ്യ ലേഖനങ്ങളിലും പ്രത്യേകിച്ച് നാം ഇന്ന് ചിന്തയ്ക്കായി ക്രമീകരിച്ച കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യങ്ങളിലും നാം കാണുന്നത്. ഇവിടെ ഉപയോഗിക്കപ്പെടുന്ന രണ്ട് പദങ്ങൾ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം. രണ്ട് പദങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നു: റിജോയ്സ്, ദ നെക്സ്റ്റ് വേർഡ് ഈസ് സഫറിങ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പലർക്കും സംശയമുണ്ടാകാം: അച്ഛാ, ദിസ് ബോത്ത് വേർഡ്സ് ആർ കോൺട്രഡക്ടറി ഇൻ അവർ ഡിക്ഷണറി, ഇൻ അവർ ലൈഫ് ഡിക്ഷണറി. നമ്മുടെ ജീവിതത്തിന്റെ നിഘണ്ടുകളിൽ ആനന്ദവും വേദനകളും രണ്ട് വൈരുദ്ധ്യാത്മക തലങ്ങളെ കുറിക്കുന്ന ഒന്നാണ്. നാം റിജോയ്സ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണ്? വേദനകളെ പൂർണ്ണമായും മാറ്റി നിർത്തുവാനാണ്. യു ട്രൈ ടു റിജോയ്സ് ടു സേ ഫൈനൽ ഗുഡ് ബൈ ടു യുവർ സഫറിങ്. നമ്മുടെ ജീവിതത്തിന്റെ വേദനകളോട് അവധി പറയുവാന് പറയുന്നതിനെയാണ് നാം റിജോയ്സ് എന്ന് പറയാൻ ശ്രമിക്കുമ്പോ. ഏത് പുസ്തകം എത്ര മനോഹരമായിട്ടാണ് പറയാൻ ശ്രമിക്കുക: The rejoice and sufferings are not contradictory, but it is complementary. എന്നുള്ള ശക്തമായ ആശയത്തെയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ അറിയിക്കുക. That is the meaning of passion. That is the meaning of this week. ഈ ദിവസങ്ങളിൽ നാം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വച്ച് വായിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. പലപ്പോഴും ലോകം അന്വേഷിക്കുന്നത്, ലോകത്തിൽ നടത്തിയിട്ടുള്ള മഹത്തായ കണ്ടുപിടുത്തങ്ങളെ നാം ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. ലോകമെന്ന് പരിശ്രമിക്കുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളെ പറ്റി നാം അന്വേഷിക്കുന്നു. ഇതിന്റെ എല്ലാം തരത്തിൽ നാം പ്രോഗ്രസ് എന്ന് പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെല്ലാം പിന്നിലുള്ള പ്രധാനപ്പെട്ട തലം എങ്ങനെയാണ്, ഹൗ ദ ലൈഫ് ബിക്കം മോർ ഈസി, നമ്മുടെ ജീവിതത്തെ എങ്ങനെ ആയാസരഹിതമാക്കി മാറ്റാം, എങ്ങനെ കംഫർട്ടാക്കി മാറ്റാം, ഹൗ ഐ ക്യാൻ റിജോയിസ് ഇൻ മൈ ലൈഫ്, ജീവിതത്തിൽ എങ്ങനെ എന്റെ ജീവിതത്തെ ആനന്ദദായമാക്കാം എന്ന് നാം ശ്രമിക്കുന്നു. ഇവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, There is a meaning, in-depth meaning in your suffering. നമ്മുടെ വേദനകൾക്ക് ആഴമായ ഒരു അർത്ഥമുണ്ട്. That are the extension of the passion of Christ. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ തുടർച്ചയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വേദനകൾ എന്ന് പറയുന്നത്. കൊലോസ്യ സഭയെ മാത്രമല്ല, നമ്മയൊക്കെ ആശ്വസിപ്പിക്കുകയും നമ്മയൊക്കെ ബലപ്പെടുത്തുകയും ചെയ്യുക. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നാം വേദനകളെ ദൂരത്തു നിന്ന് കാണുന്നവരാണ്. വേദനകളോട് ചേർന്ന് നിന്നവർ ഒരുപക്ഷെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ എന്നെ ശ്രവിക്കുന്നുണ്ടാവാം. വേദനകളോടെ ചേർന്ന് നിന്നവരോടാണ് നാം ചോദിക്കേണ്ടത്, ഹൗ വി കൻ നെറ്റ് വിത്ത് സഫറിങ്സ് ആൻഡ് ഇറ്റ്സ് പെയിൻ ആൻഡ് ആഗണി. ആ വേദനകളുടെ തീവ്രതയെ നമുക്ക് എങ്ങനെയാണ് അഭിമുഖീകരിക്കാൻ കഴിയുക എന്നത് ദൂരം നിന്നല്ല നാം വിലയിരുത്തേണ്ടത്. വേദനകളിലൂടെ കടന്നു പോലുള്ള ചോദിക്കുമ്പോൾ നമുക്ക് അവർ ചോദിക്കാം, ഹൗ യു സർവൈവ്, നിങ്ങൾ എങ്ങനെയാണ് ഈ വേദനകളെ നേരിട്ട് എന്ന് പറയുമ്പോൾ അവർക്ക് ഒത്തിരി ഒത്തിരി സാക്ഷ്യങ്ങൾ, സോ മെനി ടെസ്റ്റിമണി, ഒത്തിരി ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്ക് പങ്കുവെക്കുവാൻ നമുക്ക് കേൾക്കുവാൻ കഴിയും. അത് ക്രൈസ്തവ ജീവിതത്തിന്റെ മാത്രം, ക്രിസ്തുവിലൂടെ മാത്രം നമുക്ക് ലഭിക്കുന്ന വളരെ ധന്യമായ ജീവിത അനുഭവമാണ്. പക്ഷെ നാം ഈ കാലഘട്ടത്തിൽ ഒരു വലിയ ക്രൈം ചെയ്യുന്നുണ്ട്. ഐ ടേക്ക് ദ കറേജ് ടു കോൾ ഇറ്റ് ആസ് എ സ്പിരിച്വൽ ക്രൈം. വളരെ ആത്മീയപരമായ ഒരു അപരാധം നാം ഈ കാലഘട്ടങ്ങളിൽ ചെയ്യുന്നുണ്ട്. അത് ക്രിസ്തുവിനെ കുരിശിൽ നിന്ന് അടർത്തി മാറ്റുന്ന അപരാധമുണ്ട്. We try to define Christ without cross. We try to preach Christ without his suffering. That's in my opinion, my strong opinion. It's a spiritual cry. അത് നാം ആത്മീയപരമായി നൽകുന്ന ഏറ്റവും വലിയ അപരാധങ്ങളിൽ ഒന്നാണ്. നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളിൽ നിന്ന് മാറ്റി ജീവിതത്തെ ഒരു കംഫോർട്ട് സോണിൽ മാത്രം തളച്ചിടുവാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളുടെ നടുവിൽ നാം തിരിച്ചറിയണം, there is a meaning of our suffering. നമ്മുടെ ജീവിതത്തിന്റെ വേദനകൾക്ക് അർത്ഥമുണ്ട്, അതിന് ആഴമായ തലമുണ്ട് എന്ന് കാണാൻ നമുക്ക് പരിശ്രമിക്കണം. അതിനുള്ളൊരു സ്പിരിച്വൽ എക്സർസൈസ് കൂടിയാണ് ദിസ് പാഷൻ വീക്ക്. ദിസ് ഈസ് എ സ്പിരിച്വൽ എക്സർസൈസ്. നമ്മുടെ ജീവിതം ഹൗ ടു ഫേസ് ദ സഫറിങ് ഇൻ അവർ ലൈഫ്, അതാണ് ഒരു സ്പിരിച്വൽ എക്സർസൈസ് ആയി കൂടി നാം ഈ നാളുകളിൽ നമ്മുടെ കഷ്ടാനുഭവത്തെ, രാജേഷൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അത് അത്തരത്തിലുള്ള ഒരു ആത്മീയപരമായ ഒരു ബോധ്യമായി നാം ഇതിലേക്ക് വരുവാനായിട്ട് ശ്രമിക്കണം. ഞാൻ ഇങ്ങനെ ഒന്ന് വായിച്ചിട്ടുണ്ട്, വളരെ അമൂല്യമായ ഒരു വജ്രം രാജാവ് അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ചിരുന്നു. ഒരിക്കൽ രാജാവ് അതിന്റെ ഭംഗി കണ്ട് ആസ്വദിക്കുക, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അത് ഊർന്ന് താഴെ വീഴുകയാണ്. ആ വജ്രത്തിൽ ഒരു വലിയ പോറൽ, ലോകരമായ വജ്രത്തിൽ ശിക്ഷിക്കപ്പെട്ട പോറലുകൾ കണ്ട് അതീവ ദുഃഖിതനായ രാജാവ് ഊണും ഉറക്കവും വെടിഞ്ഞ് അസ്വസ്ഥനായി നിൽക്കുമ്പോ രാജശില്പി കടന്നു വന്നിട്ട് പറഞ്ഞു, രാജാവെ എനിക്ക് ഒരു 5 മിനിറ്റ് തന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അദ്ദേഹം രാജാവിന്റെ കയ്യിൽ നിന്ന് ആ വജ്രം വാങ്ങി തന്റെ കലാവിരുത് ഉപയോഗിച്ചുകൊണ്ട് അതിൽ മനോഹരമായ ഒരു പുഷ്പം, ഒരു മനോഹര പുഷ്പം, ഒരു റോസാ പുഷ്പം, ബ്യൂട്ടിഫുൾ റോസസ്, സ്റ്റാച്യു ഓഫ് എ റോസ്, അത് നിർമ്മിക്കുകയും അങ്ങനെ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ഈ വീണ പോറൽ ആ മനോഹരമായ പുഷ്പത്തിന്റെ തണ്ടായി രൂപപ്പെടുകയാണ്. തീർച്ചയായും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ പ്രശ്നം വേദനകൾ ജീവിതത്തിന്റെ ഭാഗമാകാതെ ക്രോസ് ഇസ് സ്റ്റിൽ എ ഷോക്കേസ് ഐറ്റം ഫോർ അസ്. എനിക്കും നിങ്ങൾക്കും അത് ഇറ്റ്സ് എൻ ഐറ്റം ടു കിസ്, ഇറ്റ്സ് എൻ ഐറ്റം ടു ബ്ലസ്, ആൻഡ് ഇറ്റ്സ് എൻ ഐറ്റം ടു ഹോണർ. നമുക്ക് ആദരിക്കപ്പെടുവാനും നമുക്ക് മുത്തുവാനും ഒക്കെ കഴിയുന്ന ഒരവസ്ഥ മാത്രം ആയി ഞാൻ നിങ്ങൾ അതിനെ കാണുമ്പോ വേദപുസ്തകം പറയുന്നു, നോ യുവർ സൺ, സെൻഡുകൾ ശക്തമായി ഓർമ്മിപ്പിക്കുന്നു, യുവർ സഫറിംഗ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ക്രൈസ്റ്റ് പാഷൻ. ക്രിസ്തു കുരിശിൽ നിർവഹിച്ച ആ കഷ്ടാനുഭവത്തിന്റെ തുടർച്ചയും അതിന് അനുഗ്രഹീതമായ പൂർത്തീകരണവും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സമീപിച്ചത്. ലോകം എത്ര പരിശ്രമിക്കുന്നുണ്ട് അവന്റെ ജീവിതത്തിൽ വേദനകൾ ഒഴിവാക്കാൻ, എത്ര പരിശ്രമങ്ങളാണ് നാം നടത്തിയ കണ്ടുപിടുത്തങ്ങൾ, നമുക്കറിയാം വാഷിംഗ് അതിന്റെ അതിന്റെ അത് സുഗമമാക്കുവാനൊക്കെ വേണം. വി ട്രൈ ടു ഇൻട്രൊഡ്യൂസ് വാഷിംഗ് മെഷീൻ അവർ കിച്ചൺ ആർമുഖം മോർ 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 ഈസിയർ ആൻഡ് ഓൾ തിങ്സ് വി ആർ ഡൂയിങ് ഓൾ തിങ്സ് ഫോർ ബിക്കം ലൈഫ് മോർ കംഫോർട്ട് ആൻഡ് കംഫോർട്ട്. പക്ഷേ ഇവിടെയെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ കംഫോർട്ടുകളെ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സിനെ നാം മെച്ചമാക്കാൻ ശ്രമിക്കുമ്പോഴും മനസ്സിന്റെ സ്ട്രക്ചർ ഈസ് സ്റ്റിൽ വണ്ടറിങ് ഈസ് സ്റ്റിൽ ബ്ലീഡിങ് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നാം കാണുന്നുണ്ട്. എത്ര സങ്കടത്തോടെയാണ് നമ്മൾ പറയുന്നത് വി ബ്രോക്ക് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് വാചകങ്ങൾ മാത്രമല്ലോ, തീഷ്ണമായ ചില നഷ്ടപ്പെടുന്നു. വി ലൂസ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ ചില തീഷ്ണതകളുണ്ട്. ഐ ആം ഇമോഷണലി വൂണ്ടഡ്, ഐ ആം ഇമോഷണലി ഡിസ്റ്റേബ്ഡ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിലെത്ര ആഴമായ വേദനകളെയാണ് കാണുവാൻ ശ്രമിക്കുക. അപ്പൊ അതുകൊണ്ട് എത്ര നമ്മൾ മാറ്റി നിർത്താൻ ശ്രമിച്ചാലും, എത്ര നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ജീവിതത്തിന്റെ സഹന വഴികളിൽ നാം ചിലപ്പോൾ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരും. വി വോക്കിംഗ് അലോൺ ഇൻ അവർ വേസ്, ദ വേസ് ഓഫ് സഫറിംഗ്. നമ്മുടെ ജീവിതത്തിന്റെ തലങ്ങൾ നാം ഒറ്റയ്ക്ക് നടക്കുമ്പോൾ വാട്ട് ഇസ് എ ടെക്സ്റ്റ് ബുക്ക്? ഈ ഒറ്റയ്ക്ക് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് നൽകുന്ന പാഠപുസ്തകങ്ങൾ എന്താ? ജീവിതത്തിന്റെ സകല വഴികൾ നാം ഒറ്റയ്ക്ക് നടക്കേണ്ടി വരുമ്പോൾ എന്താണ്? ഞാന് ഒരു 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 മൊബൈൽ കമ്പനിക്കാരന്റെ പരസ്യ വാചകം നാട്ടിൽ വെച്ച് കേട്ടത് ഓർക്കുകയാണ്, എവിടെ നിങ്ങളുണ്ടോ അവിടെ ഞങ്ങളുണ്ട് എന്നത്. വേർ എവർ യു ആർ വി ആർ ദേർ, ദിസ് ഇസ് എ സ്ലോഗൻ ഓഫ് എ മൊബൈൽ കമ്പനി, എ മൊബൈൽ നെറ്റ്വർക്ക് പ്രോഗ്രാം. ഇത് തന്നെയാണ് സകലത്തെ പറ്റിയും പറയാൻ ശ്രമിക്കുക. നാം എവിടെയായിരുന്നാലും ഇൻ ന്യൂ ഫോംസ്, ന്യൂ വെറൈറ്റീസ്, അത് നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളിൽ കൂടിയുണ്ട്. അപ്പോ തീർച്ചയായും നമ്മുടെ ജീവിതത്തിന്റെ സകലങ്ങളെ ഹൗ വി ആർ ഗോയിങ് ടു ഓവർകം. ഒരു രോഗസൗഖ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് തീർത്തെടുക്കാൻ കഴിയുമോ? കഴിയില്ല. അനേക രോഗങ്ങൾ വീണ്ടും കാത്തിരിക്കുകയാണ്. ഒരനുഗ്രഹങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഒരനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തീർക്കാൻ കഴിയുമോ? എത്രയോ അനുഗ്രഹങ്ങൾ വേണ്ടി വരുന്നു ഈ ലോകത്ത് ജീവിക്കുക. അതുകൊണ്ട് ഒരു രോഗം മാറുന്നത് കൊണ്ട് വരുന്ന അനേക രോഗങ്ങളെ നേരിടുവാൻ പഠിക്കേണ്ടി വരുന്നു. ഇവിടെയെല്ലാം വേദപുസ്തകം ശക്തമായി ഓർമ്മിപ്പിക്കുന്നത് ഫേസ് സഫറിങ്, വേദനകളെ വേദനകളോടുള്ള വെരി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു 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 നിലപാട് നാം രൂപപ്പെടുത്തുക എന്നത് മാത്രമാണ്. തീർച്ചയായും ഞാൻ വായിച്ചിട്ടുണ്ട്, There is a Christ who bear suffering. സഹിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ ഒരു ക്രിസ്തു സാന്നിധ്യമുണ്ട് എന്നത് മഹാന്മാരുടെ വാക്കുകളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ജീവിതം ദുസ്സഹമാകുമ്പോൾ, ഒറ്റപ്പെടലിന് വിധേയമാകുമ്പോൾ, ബന്ധങ്ങൾ തകർക്കപ്പെടുമ്പോൾ, ദുമിയ സൂചിപ്പിച്ച പോലെ വി ആർ ഫേസിംഗ് സ്റ്റിഗ്മാസ് ഇൻ വേരിയസ് ലെവൽ, ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നമുക്ക് ഈ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ വി സേ ദാറ്റ് യാ ഇറ്റ്സ് മൈ പ്രോബ്ലം, ഇറ്റ്സ് മൈ ഫൈറ്റ് എന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുക. മൈ ഡിയർ ഫ്രണ്ട്, ദിസ് ഈസ് നോട്ട് യുവർ ഫൈറ്റ്, ദിസ് ഈസ് എ കോമൺ പ്രോബ്ലം. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാത്രമായി ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായ അനുഭവങ്ങളല്ല. അതെന്തുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നു ഇറ്റ്സ് മൈ പ്രോബ്ലം, ഇറ്റ്സ് മൈ ഫൈറ്റ് എന്ന് നമ്മൾ പലപ്പോഴും പറയാൻ ശ്രമിക്കുന്നത്? വി ആർ ഫെയിൽ ടു സീ ദ അതർ മാൻസ് പ്രോബ്ലം. മറ്റുള്ളവരുടെ വേദനകളെ നാം ഇതുവരെ കാണാത്തത് കൊണ്ടാണ് നമ്മുടെ വേദനകൾ വലുതായി തീരുന്നത്. മറ്റുള്ളവരുടെ കുരിശിനെ നാം ഇതുവരെ കാണാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ കുരിശുകൾക്ക് വലിയ വേദനകളുണ്ട്, വലിയ ഘനമുണ്ട് എന്ന് പറയാൻ ശ്രമിക്കും. നമുക്കറിയാം അമേരിക്കയിൽ ഈ സമയത്ത് ബ്രേക്കുകളുടെ കാലമാണ്, വെക്കേഷൻ ടൂറുകളുടെ കാലങ്ങൾ കഴിഞ്ഞു. നമ്മൾ വിവിധ വിസ്മയ കാഴ്ചകൾ, വി ആർ വി യൂസിങ് അവർ വെക്കേഷൻ ടൂർ ഫോർ റിലാക്സേഷൻ, സീയിങ് വണ്ടേഴ്സ്, സെവറൽ തിങ്സ്. നമ്മൾ പലതിനും വേണ്ടി നമ്മൾ അതിനെ കാണാറുണ്ട്. അത് അങ്ങനെ തന്നെ ചെയ്യണം, ബിക്കോസ് വി നീഡ് റിജോയിസ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആനന്ദമുണ്ട്, വി നീഡ് എൻജോയ്മെന്റ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ അതിന്റെ അർത്ഥമാണ്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിത്ത് യുവർ ഫാമിലി ക്യാൻ യു വിസിറ്റ് എ ക്യാൻസർ വാർഡ്? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ കുട്ടികളോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഒരു ക്യാൻസർ വാർഡിലേക്ക് ചെന്ന് അവരെ കാണാൻ ഉള്ള കറേജ് ഉണ്ടാവും? ദിസ് ഈസ് എ വണ്ടർഫുൾ സ്പിരിച്വൽ എക്സസൈസ്. അവർ കാണട്ടെ ജീവിതത്തിന്റെ വേദനകളെ പറ്റി, ജീവിതത്തിന്റെ നൈമിഷങ്ങളെ പറ്റി. നമ്മൾ എന്തിനാണ് ഇത്ര അപക്വമായ ഒരു ലോകത്തെ അവർക്ക് പരിചയപ്പെടുത്തുന്നത്? നാം എന്തിനാണ് ഇത്രയധികം വേദനകളില്ലാത്ത, കഷ്ടതകളില്ലാത്ത ഒരു ലോകത്തെ പറ്റി ഇത്ര നിരന്തരം അവരോട് സംസാരിക്കും? വാട്ട് ഈസ് ഇൻ ദാറ്റ്? എന്താണ് അതിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത്? വേദനകളുള്ള ഒരു ലോകത്ത് വേദനകളെ നേരിടുവാൻ തക്കവണ്ണം ഉള്ള പരിശ്രമങ്ങളല്ലേ നമുക്കുണ്ടാകും? അതിലെ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് പറയുന്നത് യേശുവിന്റെ കഷ്ടാനുഭവങ്ങൾ കുറവായുള്ളത്. ആ കുറവായിട്ടുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, യേശുവിന്റെ കഷ്ടാനുഭവങ്ങൾ എന്തെങ്കിലും കുറവുണ്ട് എന്നല്ല പൗലോസ്. ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ആക്ഷൻ ഫോർ ഹ്യൂമൻ സാൽവേഷൻ. നോബഡി കൻ ക്വസ്റ്റ്യൻ ദാറ്റ്. ഇറ്റ്സ് എ പെർഫെക്റ്റ് ആക്ഷൻ ഫ്രം ദ സൺ. ആ പുത്രന്റെ വളരെ പെർഫെക്റ്റ് ആയ ഒന്നാണ്. ആ കുറവായുള്ളത് എന്ന് പറയുമ്പോൾ എന്താ? യേശു പറയാനുള്ള കഷ്ടാനുഭവങ്ങൾ എത്ര തീവ്രമായ വേദനകളുടെ നടുവിലൂടെ കടന്നുപോയാലും കൊലോസ്യ സഭയെ പൗലോസ് അപ്പോസ്തലൻ യു ക്യാൻ വിസ്റ്റാൻഡ്, യു ക്യാൻ സർവൈവ്. അത് ചെയ്യണം. ബിക്കോസ് ദിസ് ഈസ് അൻ എക്സ്റ്റൻഷൻ ഓഫ് ക്രൈസ്റ്റ് പാഷൻ. ക്രിസ്തുവിന്റെ വേദനകളുടെ ഒരു തുടർച്ചയാണ് നാം ഏറ്റെടുക്കുന്നത് എന്ന് നാം ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വായിച്ചിട്ടുള്ള ഒരു ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് നോ ഹാൻഡിൽ ഓഫ് ക്രോസ്. എന്നാൽ കുരിശിന് പിടിയില്ലെന്നാ പറയാ മലയാളത്തിൽ പറയാ. അത് ബ്രീഫ് കേസ് പോലെ ഇങ്ങനെ തൂക്കിക്കൊണ്ട് നടക്കാൻ പറ്റില്ല. അത് ചുമക്കാതെ, അത് തോളിലെടുക്കാതെ മുന്നോട്ട് പോകില്ല. എന്റെ ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ശ്രമിച്ചാൽ, ഞാൻ ഇതുപോലെയുള്ള ഒരു യാത്രയിൽ ഒരു ഭവനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട് അവിടെ ഇരിക്കുമ്പോ ആ ഭവനം നാട്ടിലേക്ക് പോകാൻ, അമേരിക്കയിലല്ല കേട്ടോ, നാട്ടിലേക്ക് പോകുവാനൊക്കെ വന്ന് പരിശ്രമിക്കുമ്പോ എന്നെ അവർ വളരെ ഭംഗിയായി ട്രീറ്റ് ചെയ്യുമ്പോ ആ ഭവനത്തിന്റെ മൂത്ത പുത്രനാണ് അവരുടെ പാക്കിംഗ് ക്രോസ്. ഇത് എനിക്ക് എന്നെ വെച്ച് ഒരു വലിയ നീളത്തോടെ ഒരു മനോഹരമായ ക്രോസ് എന്നെ കൊണ്ട് കാണിച്ചു കുരിശ്. നാട്ടിൽ അവരുടെ വീട് കൂതാശയാണ്. ബ്ലെസ് ചെയ്ത് വെക്കാൻ വേണ്ടി പോകുന്നു. ക്രിസ്റ്റലിന്റെ വളരെ മനോഹരമായ വലിയ സൈസുള്ള ഒരു ഒരു മനോഹര കുരിശ്. ഞാനും പറഞ്ഞു വളരെ മനോഹരമായിരിക്കുന്നു, ഇത് റയറായ ഒരു പീസാണ്, ഞാനും കണ്ടിട്ടില്ല. അവരോട് കുട്ടിയോട് പറഞ്ഞു ഇത് വളരെ ശ്രദ്ധയോടെ പാക്ക് ചെയ്യണം, തട്ടാതെ മുട്ടാതെ പൊട്ടാതെ കൊണ്ടുപോകേണ്ടിയിരിക്കും. അങ്ങനെ ആ കുട്ടിയെ ദൗത്യം ഏൽപ്പിച്ച് ഞങ്ങൾ സംഭാഷണം തുടർന്നു. അപ്പോഴാണ് ബെഡ്റൂമിൽ നിന്ന് ആ കുട്ടിയുടെ മറുപടി, മമ ബാക്കിംഗ് ഈസ് ഓവർ ബട്ട് വൺ പ്രോബ്ലം ലെഫ്റ്റ് സ്റ്റിൽ, ഐ കനോട്ട് പാക്ക് ദ ബിഗ് ക്രോസ് ഓൺ ദ സൂട്ട്കേസ്. എനിക്ക് ഇത് ഈ വലിയ കുരിശ് പെട്ടിക്കുള്ളിൽ ഇതുവരെ പാക്ക് ചെയ്യുവാനായിട്ട് സാധിക്കില്ല. അതെന്നെ മനസ്സിൽ ഓർത്തു, മനുഷ്യൻ എല്ലാം പാക്ക് ചെയ്ത് അതൊരു പിടിയും നൽകി ഹാൻഡിൽ ചെയ്ത് ലഗേജ് ആയിട്ട് കൊണ്ടു നടക്കാൻ എപ്പോഴും പരിശ്രമിക്കാറുണ്ട്. പക്ഷെ നമുക്ക് പാക്ക് ചെയ്യാൻ കഴിയാത്ത ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. നാം എടുക്കേണ്ട ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. നാം എടുക്കേണ്ട എല്ലാ സഹനങ്ങളെയും ചേർത്ത് നമുക്കൊരു പേര് വിളിക്കാം, ദാറ്റ് ഈസ് ക്രോസ്. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾക്ക് ഒരു പുതിയ ഇഫ് യു ഫൈൻഡ് എ ന്യൂ മീനിംഗ് ഇൻ യുവർ ആഗണി, ദാറ്റ് ഈസ് ക്രോസ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വേദനകൾക്കും ചേർന്ന് നമ്മളൊരു പുതിയ പദവും പുതിയ പുതിയ വിശദീകരണവും കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് പേരാണ് കുരിശ് എന്ന് പറയാൻ തക്ക വണ്ണം ശ്രമിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ എത്ര തലമാണ്. അതുകൊണ്ട് റിജോയ്സ് എന്ന പദത്തെ നാം നമ്മുടെ വേദനകൾ ഇല്ലാത്തൊരവസ്ഥ എന്ന ഇറ്റ് ഈസ് നോട്ട് എ പെയിൻലെസ് സ്റ്റേറ്റ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു വേദനകളില്ലാത്തൊരവസ്ഥ എന്ന് നാം അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. ക്രിസ്തുവിനെ ഒരു മിറക്കിൾ വർക്കറായി മാത്രം കാണുമ്പോൾ ഇറ്റ് ഈസ് ഈസി. അതാണ് ഇന്നത്തെ എല്ലാ ഇവാഞ്ചലിസ്റ്റും നടത്തിക്കൊണ്ടിരിക്കുക, ഒരു മൈറ്റി പവർ. വി ഓൾ ആർ ഡൂയിങ് ദ പവർ കോൺഫറൻസ്. യു ആർ ബിലീവ് ഇൻ ഹിസ് പവർ. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ക്രിസ്തു വി ബിലീവ് ഇൻ ഹിസ് പവർ ബട്ട് വി ആർ നോട്ട് നോ കോൺഫിഡൻസ് ഇൻ ഹിസ് സഫറിംഗ്. വാട്ട് എ കൈൻഡ് ഓഫ് ട്രാജഡി. ദിസ് ഈസ് എ സ്പിരിച്വൽ ട്രാജഡി യു ആർ ഫേസിംഗ് ഓഫ്. ഇത് വളരെ ദുരന്തമാണ്. യേശുതമ്പുരാന്റെ നന്മകളിൽ വിശ്വസിക്കുകയും അവന്റെ അനുഗ്രഹങ്ങളിൽ മാത്രം വിശ്വസിക്കുകയും ജീവിതത്തിന്റെ വേദനകളെ തള്ളിപ്പറയുകയും ചെയ്യുമ്പോൾ ഇത് ഒരു അവസരവാദപരമായ ഭക്തിയല്ലേ? അതിനെങ്ങനെയാണ് മെച്ചുവർ സ്റ്റേജ് ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കാൻ കഴിയുക? ആത്മീയതയുടെ പരിപക്വമായ അവസ്ഥയെന്ന് തന്നെ വിളിക്കാൻ ശ്രമിക്കുക. അതെങ്ങനെയാണ് ആത്മീയതയുടെ ഉന്നതമായ അവസ്ഥയായി മാറുക? നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. അവിടെ പൗലോസിന്റെ വാക്കുകൾ, കൊലോസ്യ സഭയെ ശക്തീകരിക്കുന്ന വാക്കുകൾ, അവരുടെ പീഡനങ്ങൾക്ക് അർത്ഥം കണ്ട് ദേ ഫൈൻഡ് മീനിങ് ഓഫ് ദ പെർസിക്യൂഷൻ.
the loss of their kids and kids, the loss of their relatives, the loss of their friends, loss of their husband. അതിനൊക്കെ നടുവിൽ അതിന് അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുമ്പോ സെൻബോൾ പറഞ്ഞു, yes, there is a meaning, in depth meaning of passion. There is an in depth meaning of suffering. വേദനകൾക്ക് അർത്ഥമുണ്ട്. ആ അർത്ഥത്തെ പറ്റിയാണ് പറയാൻ ശ്രമിക്കുക. ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ക്രൈസ്റ്റ് പാഷൻ. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ ഒരു വളർച്ചയാണ് നമ്മുടെ ജീവിതത്തിൽ എത്തുന്ന അനുഭവങ്ങളെന്ന് ഓർമ്മിപ്പിക്കുക. പലപ്പോഴും നമുക്ക് വേദനകളോടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു വായനയുണ്ട്, ഇഫ് യു സർവൈവ് ദ ഫസ്റ്റ് 5 minutes ഓഫ് യുവർ പ്രോബ്ലംസ്. നമ്മുടെ ജീവിതത്തിന്റെ സംഘർഷങ്ങളുടെ നടുവിൽ ആദ്യത്തെ 5 മിനിറ്റ് പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കുമ്പോൾ you will definitely become a hero or champion over your suffering. ആ 5 മിനിറ്റ് വളരെ നിർണായകമാണ്. The first 5 minutes is crucial. നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ 5 നിമിഷങ്ങൾ വളരെ വളരെ പ്രധാനമാണ്. പക്ഷേ ഈ 5 നിമിഷങ്ങളിലാണ് നമ്മുടെ വാക്യം എസ് വി ബ്രോക്ക്, ഇറ്റ് ഫിനിഷ്, ഇറ്റ്സ് ഓവർ, ഗോ ടു ഹെൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ആദ്യ 5 മിനിറ്റുകളുടെ നടുവിലാണ്. ഇറ്റ് ഫിനിഷ് എന്ന് നമ്മൾ പറയുന്നു. യേശുതമ്പുരാൻ ഇത് ഫിനിഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴാണ് പറയുക? അത് ഗോൽഗുദ്ധ വരെ കുരിശെടുത്ത് സഹനവഴികളൊക്കെ താണ്ടി ക്രൂശിന്റെ വേദനകൾ അപ്പാടെ ഏറ്റെടുത്ത് തന്റെ ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് തന്റെ ആത്മാവിനെ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ പറഞ്ഞു, yes, it is finished. തന്റെ ദൗത്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് സഹനവഴികൾ കണ്ട് ഒളിച്ചോടി ഒരു ഭീരുവിന്റെ വാക്കുകളല്ല ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇറ്റ്സ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയുന്നത് എന്താ? ജീവിതത്തിന്റെ സഹനവഴികളെ കണ്ട് ഒളിച്ചോടുന്നവൻ ഉപയോഗിക്കുന്ന ഒളിച്ചോട്ടത്തിന്റെ വാക്കുകളെയാണ് നാം ഫിനിഷ്ഡ് എന്ന് പറയാൻ ശ്രമിക്കുക. പക്ഷെ വേദപുസ്തകത്തിൽ ക്രിസ്തു പറഞ്ഞത് എന്ത് എന്ത് എന്ന് നമുക്ക് പറയാൻ ശ്രമിക്കും. അവിടെ പറയുക, ദ പെയിൻ ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ വിൽ ഓഫ് ഗോഡ്. യേശു തമ്പുരാന്റെ ആ വേദന എന്നത് ദൈവഹിതമായിരുന്നു എന്നാണ്. ദാറ്റ് ഈസ് പ്രൊഫസി. വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന ആഴമായ ഒരു പ്രൊഫസി അതാണ്. തന്റെ പുത്രന്റെ വേദനകൾ, തന്റെ പുത്രന്റെ കഷ്ടാനുഭവങ്ങൾ, അത് ദൈവത്തിന്റെ ഹിതമാണ്. നമ്മൾ ഈ കഷ്ടാന് വായിച്ച പാടിയ എല്ലാ ഗീതങ്ങളിലും ആശയം വളരെ വ്യക്തമാണ്, സ്പഷ്ടമാണ്. ദ പെയിൻ ഓഫ് ദ സൺ ഓർ ദ ക്രൈസ്റ്റ് ഇസ് ദ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്ന ബോധ്യമാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. നമുക്കറിയാം നമ്മൾ യേശുവിന്റെ മുറിവുകളെ ധ്യാനിക്കാറുണ്ട്. വി ആർ മെഡിറ്റേറ്റഡ് ഓൺ ഹിസ് വൂൺസ്, ഓൺ ഹിസ് വൂൺസ് ഓഫ് ക്രോസ്. അത് നമുക്കൊരു മെഡിറ്റേറ്റിംഗ് ഐറ്റമാണ് അത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഹിസ് വൂൺസ് ഓൺ ക്രോസ് ഓപ്പൺ അപ്പ് ദ സ്ക്രീൻസ് ഓഫ് ബ്ലെസ്സിംഗ്സ് ആൻഡ് ഹീലിംഗ്. യേശു അബ്രഹാമിന്റെ കാൽവറിയിലെ തിരുമുറിവുകൾ നമുക്ക് തുറക്കുന്നത് അനുഗ്രഹത്തിന്റെ വരമാലികളല്ലേ, അനുഗ്രഹത്തിന്റെ സാധ്യതകളല്ലേ? അപ്പം ക്രിസ്തുവിന്റെ ശരീരം കുത്തിത്തുളയ്ക്കപ്പെടുമ്പോൾ ആ തിരുവിലാവ് ദ വൂൺസ് ഓഫ് ക്രൈസ്റ്റ് അനേക ആയിരങ്ങൾക്ക് സ്ട്രീംസ് ഓഫ് ബ്ലെസ്സിംഗ്സ് ആയി മാറുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വേദനകളെയും എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ കണ്ടെത്താൻ കഴിയില്ല? നമ്മുടെ ജീവിതത്തിന്റെ പെയിൻസ്, ഡാമേജസ്, വൂൺസ് അതിനെ നമുക്ക് അങ്ങനെ കണ്ടെത്താൻ എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ഇഫ് ഇറ്റ് ബിക്കം ആൻ ഓപ്പൺ ടെസ്റ്റിമണി ഓർ ഗോഡ് വിൽ പ്ലാൻ ടു ടേൺ ഇറ്റ് ആസ് എ ചാപ്റ്റർ ഓഫ് ഫെയ്ത്ത്. എന്റെ ജീവിതത്തിന്റെ വേദനകളെ ഒരു ധീരമായ സാക്ഷ്യത്തിന്റെ തലങ്ങളായി അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ മറ്റൊരു മാതൃകയാക്കി രൂപപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. വൈ വെറൈ നാം എന്തിനാണ് അതിൽ ആശങ്കപ്പെടുന്നത് എന്ന് നാം നമ്മൾ തന്നെ ചോദിക്കണം. കാരണം അവർ ലോർഡ് സേവിയർ, അവർ പേഴ്സണൽ സേവിയർ, അവർ റെഡീമർ, ലിബറേറ്റർ ജീസസ് ക്രൈസ്റ്റ് വാണ്ട്സ് അവർ ലൈഫ് ആസ് എ ടെക്സ്റ്റ് ബുക്ക്. വൈ വി ബറി നമ്മൾ എന്തിനാണ് അതിൽ ആശങ്കപ്പെടുന്നത് എന്നത് ഈ ദിവസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഈ പാഷൻ വീക്കിൽ നമ്മൾ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്താ? നാം എന്തർത്ഥമാണ് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് റിജോയ്സ് എന്ന് പറയുന്നത് ഈ ജീവിതത്തിൽ ഉള്ള നടത്തുന്ന ചില ഒളിച്ചോട്ടങ്ങളല്ല. ഫേസ്, ഫേസ് ഓഫ് ലൈഫ്, ജീവിതത്തെ നേരിടുന്ന അവസ്ഥയെ നമ്മൾ അങ്ങനെ വിളിക്കുവാൻ ശ്രമിക്കുക. അവിടെയൊക്കെ നമുക്ക് നൽകുന്ന ഒരു വലിയ വലിയ കറേജുകളുണ്ട്, നല്ല 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 നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ പഴയ നിയമത്തിലെ ജോസഫിനെ നമുക്ക് ധ്യാനിക്കാം. പഴയ നിയമത്തിലെ ജോസഫിനെ ധ്യാനിക്കുമ്പോ തന്നെ മുറിവേൽപ്പിച്ചവർ, തന്റെ ജ്യേഷ്ഠന്മാർ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കെഞ്ചി തന്റെ മുമ്പിൽ നിൽക്കുമ്പോ എത്ര സൗമ്യമായിട്ടാണ് പറയുന്നത്, നിങ്ങൾ എന്നെ വിറ്റത് ഓർത്ത് വിഷമിക്കരുത്, നിങ്ങൾ എന്നെ വിറ്റതല്ല ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാണ് എന്ന്. നിങ്ങളോ എനിക്ക് നേരെ ദോഷമായി വിചാരിച്ചു,
ദൈവമോ അത് ഇന്നത്തെ പോലെ ബഹുജനത്തിന് ഗുണകരമാക്കി ഗുണകരമാക്കിയതിനെ തീർക്കൂ എന്ന് ഉൽപ്പത്തി പുസ്തകം 50 അധ്യായത്തിൽ യോസഫ് പറയുന്നില്ലേ? തന്റെ ജീവിതത്തിന്റെ വേദനയോടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ വളരെ ശ്രദ്ധേയമല്ലേ? വീണ്ടും പഴയത്തിൽ വീണ്ടും നമുക്ക് ദാവീദിനെയും വായിക്കണ്ടേ? തന്റെ പുത്രനായ അബ്ശാലോമിനാൽ അട്ടിമറിക്കപ്പെട്ട് മരണം നഷ്ടപ്പെട്ട് അദ്ദേഹം അടങ്ങുകയാണ്. രാജ്യം നഷ്ടപ്പെട്ട് തിരികെ പോകുന്ന രാജാവിനെ വല്ലാതെ പ്രകോപിപ്പിക്കുന്ന ഒരാൾ ഒരു വ്യക്തി വേറെ പുസ്തകത്തിലുണ്ട്, നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. ഷമയീമിനെ പറ്റി നിങ്ങൾ വായിക്കുന്നുണ്ട്, വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട്. രാജാവിനെ വരെ പൂഴിവാരി എറിയുന്നുണ്ട്. അപ്പൊ രാജാവിന്റെ വൃത്യൻ അബീഷായി അവനെ ഉടനെ കൊന്നുകളയേണ്ടൊക്കെ കൊണ്ട് ആവേശം കാണിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ ദാവീദ് പറയുന്ന ഒരു വാചകമുണ്ട്, ദാവീദിനെ ശപിക്കുക എന്നത് ദൈവമാണ് അയാളോട് പറഞ്ഞെങ്കിൽ അരുതെന്ന് പറയാൻ ഞാൻ ആരാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ സകല വഴികളോടൊക്കെ നാം പ്രകോപിതരാകണമെന്ന് ആരാണ് നമുക്ക് പറഞ്ഞു തന്നത്? ജീവിതത്തിന്റെ സകല വഴികളിലൊക്കെ നാം ഇത്രയ്ക്കും നിരാശരാകണം എന്ന് ആരാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? അതുകൊണ്ടല്ലേ തന്റെ കുരിശിന്റെ വിജയിൽ ദൂരെ നിന്ന് വിലാപ സങ്കീർത്തനം പാടുവാൻ ശ്രമിച്ചവരോട് യെരൂശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുകയും എന്ന് ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിവിധ ഇടങ്ങളിൽ തന്നെ കേട്ടവരുണ്ട് എന്ന് എനിക്കറിയാം. വിവിധ ഇടങ്ങളിൽ ഈ നാളുകളിൽ തന്റെ ജീവിതത്തിന്റെ അർത്ഥങ്ങൾക്ക് ഒരു മീനിങ് കണ്ടെത്തുവാൻ പരിശ്രമിക്കുന്നവരും ഈ കൂട്ടത്തിൽ ഉണ്ടാവും എന്നാണ് ദൈവാത്മാവ് എന്നെ ആവർത്തിക്കുന്നത്. അവരതൊക്കെ ദൈവമെന്ന് ഒരുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അത് തന്നെയാണ്. ഏറ്റവും മഹത്തരമായ സന്ദേശം അതാണ്. നമ്മുടെ ജീവിതത്തിന്റെ വേദനകൾ ഉണ്ട്, വേദനകളില്ലാത്തൊരു ലോകമില്ല. പക്ഷെ വേദനകളുടെ നടുവിൽ തളച്ചിടുന്നൊരു ദൈവമല്ല, വേദനകളെ അതിജീവിക്കുന്ന ഒരു ദൈവമാണ്. ലോകമെന്ന് എമ്പാടും ആവേശം വിതച്ച ഹലീൽ ജിബ്രാന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഹലീൽ ജിബ്രാൻ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ പരിഭാഷ ഇങ്ങനെയാണ്: സ്നേഹം നിങ്ങളെ വിളിക്കുമ്പോൾ അവനെ അനുഗമിക്കുക. അവന്റെ വഴികൾ കഠിനവും ചെങ്കുത്തായതുമാണെങ്കിലും അവന്റെ ചെറുകൾ നിങ്ങളെ പൊതിയുമ്പോൾ അവന് കീഴ്വഴങ്ങുക. അവന്റെ തൂലുകൾക്കിടയിൽ ഒളിപ്പിച്ച ഖണ്ഡം നിങ്ങളെ മുറിവേൽപ്പിക്കുമെങ്കിലും എന്തുകൊണ്ടെന്നാൽ അവന്റെ സ്നേഹം നിങ്ങളെ കിരീടമണിയിക്ക തന്നെ ചെയ്യും. ആ സ്നേഹം നമ്മളെ കിരീടമണിയിക്കുന്ന ഒരു നല്ല നാളിന് വേണ്ടിയാണ് കാത്തിരിക്കുക. നമ്മുടെ കഷ്ടാനുഭവങ്ങളിലൊക്കെ പൂർണ്ണത ഉദ്ധാനത്തിന്റെ ഉയർപ്പിന്റെ പ്രത്യാശയിലാണ്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ്. ഈ കഷ്ടാനുഭവിച്ച് നമ്മൾ ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ദൈവം, why it is to me? ഇതെന്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക? ഞാൻ പ്രതീക്ഷിക്കുന്ന റിജോയ്സ് ഒരവസ്ഥ, എന്റെ സന്തോഷകരമായ അവസ്ഥ ഇതുവരെ എന്നെ തേടി എത്തിയില്ലല്ലോ. ഒന്ന് ഒഴിയുമ്പോൾ മറ്റൊന്ന്, പെയ്തൊഴിയാതെ നിരവധി പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ ജീവിതത്തിന്റെ റിജോയ്സ് എനിക്ക് ഇതുവരെ എന്നെ തേടി വന്നില്ലല്ലോ എന്ന് ഭാരപ്പെടുന്നവർ ഒരുപക്ഷെ ഇന്ന് എന്നോടൊപ്പം ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ടാവാം. അങ്ങനെ ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉണ്ടാവാം. പക്ഷെ അവിടെയാണ് പൗലോസിന്റെ വാക്കുകൾ, ഐ റിജോയ്സ് ഇൻ മൈ സഫറിങ്. ഞാൻ എന്റെ വേദനകളിൽ ആനന്ദം കണ്ടെത്തുവാൻ ശ്രമിക്കും. ഒരുപക്ഷെ നാം ഇന്നത്തെ ലോകത്തിൽ വളരെ അൺപ്രാക്ടിക്കൽ എന്ന് വിലയിരുത്തുന്നവരും ഒരുപക്ഷെ എന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടാവും. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പ്രാക്ടിക്കലായി ചിന്തിച്ചാലും നമ്മളിൽ നമ്മുടെ ജീവിതത്തിന്റെ രോഗങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാവുന്ന എല്ലാ മുൻകരുതലുകളും എടുക്കുന്നുണ്ട്. അത് നമ്മുടെ പ്രാക്ടിക്കൽ വിസ്ഡമാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ രോഗം നമ്മളെ കീഴ്പ്പെടുത്തുന്നു. ദാറ്റ്സ് എ റിയാലിറ്റി. നമ്മൾ യാത്ര പോകുമ്പോൾ എല്ലാ സെക്യൂരിറ്റി മെഷർ സിസ്റ്റവും നമ്മൾ പാലിക്കാറുണ്ട്, എങ്കിലും നമ്മുടെ യാത്രകളിൽ അപകടങ്ങൾ പതിയിരിക്കുന്നു. നമ്മുടെ മക്കളെ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ പരിപാലിക്കാറുണ്ട്, എങ്കിലും ബിയോണ്ട് അവർ കൺട്രോൾ നമ്മുടെ ജീവിതത്തിന്റെ കലങ്ങളിൽ നമ്മുടെ കൈപ്പിടിയിലില്ലാത്ത അവസ്ഥകളുണ്ട്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ സഹനങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ആർക്കാണ് ഇതിനെ അൺപ്രാക്ടിക്കൽ എന്ന് പറയാൻ ശ്രമിക്കുക? Nobody can say it is unpractical. അങ്ങനെ പറയാൻ സാധിക്കില്ല. സഹനങ്ങളെ നേരിടുവാനുള്ള എക്സസൈസ് നമുക്കും ഈ തലമുറയ്ക്കും വേണ്ടിയിരിക്കുന്നു എന്നത് That's the great lesson of Christ. ക്രിസ്തുവിന്റെ ഏറ്റവും മഹത്തരമായ വചനമാണ്. ക്രിസ്തു നൽകുന്ന മഹത്തരമായ ഒരു ക്രിസ്തുവാണ് അതിന്റെ യുണീക്നെസ് എന്ന് പറയാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് ക്രൈസ്തവ സഭയുടെ യുണീക്നെസ് എന്ന് പറയാൻ ശ്രമിക്കുന്നതാണ്. ആ ജീവിതത്തിൽ എല്ലാ വഴികളിലും സഹനങ്ങളുണ്ട്, എല്ലാ വഴികളിലും അപകടങ്ങളുണ്ട്. എല്ലാ വഴികളിലും സഹനങ്ങളും അപകടങ്ങളും ഉള്ളപ്പോ നിങ്ങൾ മുമ്പേ പറയുന്നു, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഈ ജീവിതം ഇത്ര ഈസിയാണ് എന്ന് ഈ ലോകത്തെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ആ നടക്കുന്നതിന് മുമ്പേ അവനെ മുടന്തനാക്കുന്ന പ്രക്രിയകളല്ലേ നാം നടത്തിക്കൊണ്ടിരിക്കുക. ഉടൻ നാം നമ്മുടെ ജീവിതത്തോട് വളരെ ആഴമായി സംവേദിക്കണം. ഈ നാളുകളിൽ കുരിശിനെ നാം ആഴത്തിൽ ധ്യാനിക്കണം. കുരിശിന്റെ പാദപീഠത്തിൽ നാം ദീർഘസമയം ഇരിക്കേണ്ടിയിരിക്കുന്നു. അവിടെയൊക്കെ നമ്മുടെ വേദനകൾക്ക് നാം അർത്ഥം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ വേദനകൾക്ക് അർത്ഥം കണ്ടെത്തുവാൻ ഈ നാളുകളിൽ അതിന് നിറമുണ്ട്, അതിന് ചാരുതയുണ്ട്, അതിനർത്ഥമുണ്ട്, അതിനൊരു ഭംഗിയുണ്ട് എന്ന് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ഈ ഭദ്രാസനത്തിന്റെ ഫയർ സെല്ലിനോട് ചേർന്ന് നിന്ന് രാജേഷന്റെ ക്ഷണം സ്വീകരിച്ച് പങ്കുചേരുവാൻ കഴിഞ്ഞുള്ള വലിയ സന്തോഷം നിങ്ങളെ അറിയിക്കട്ടെ. ഇനിയും ഈസ്റ്റർ കടന്നു വരുന്നു. ഈശ്വരന്റെ എല്ലാ ആശംസകളും എല്ലാ പ്രിയപ്പെട്ടവരെയും അറിയിക്കുന്നു. എല്ലാ നന്മകളാലും ദൈവം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു വാക്കുകൾ ചുരുക്കും.
പരിശുദ്ധനായ പൗലോസ് ലേഖ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തെ ആസ്പദമാക്കി വളരെ അനുഗ്രഹീതമായ വാസ്തവത്തിൽ നമ്മളൊക്കെ ഈ കൊടുങ്കാറ്റൊക്കെ അടിക്കുകയെന്ന് പറഞ്ഞത് കൈൻഡ് ഓഫ് സ്പിരിച്വൽ ടെമ്പസ് എന്നൊക്കെ പറയുന്നത് ആത്മീയ കൊടുങ്കാറ്റ് തന്നെയാണ്. 20 വർഷം ഇത് അരമണിക്കൂറോളം അച്ഛൻ നമുക്ക് അലയടിച്ചത് സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ ഒരു വാക്യം ദൈവശാസ്ത്രപരമായ ഒരുപാട് വിചിന്തനങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് കർത്താവിന്റെ കഥാനുഭവത്തിന് കുറവുണ്ടെന്നുള്ള രീതിയിലൊക്കെ പല ആശയ സംവിധാനം ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് വളരെ പുരളിതിരിച്ച് നമുക്കത് മനസ്സിലാക്കി തരികയും ചെയ്തു. കഷ്ടതയ്ക്കുള്ള മാധുര്യം, കഷ്ടതയുടെ മാധുര്യമാണ് ഞാൻ പറഞ്ഞ ഒരു പ്രധാന വിഷയം. എനിക്കറിയാം ഈ അമേരിക്കയിലെ കാനഡയില് ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും കുറച്ചു പേരെങ്കിലും ഒക്കെ ഈ ശബ്ദം കേൾക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഈ കഷ്ടാനുഭവ ദിനത്തിനായി കേൾക്കേണ്ട അനുയോജ്യമായ അല്ലെങ്കിൽ വേദനയിൽ കൂടി നീറുന്ന മനുഷ്യർക്ക് ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു കൊടിയായിട്ട് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ കൊടിയായിട്ട് ഒരു പക്ഷേ അച്ഛന്റെ വാക്കുകളെ ഞാൻ തിരിച്ചറിയുകയാണ്. കഷ്ടതയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ നന്മ, ഏറ്റവും നമ്മളെ ശോഭിക്കുന്ന. പ്രത്യേകിച്ച് അച്ഛൻ അതിനോട് ചേർത്ത് പറഞ്ഞ ഇല്ലുസ്ട്രേഷൻസും ഒക്കെ വളരെ ചിന്തോദ്ദീപകമായിട്ടുള്ളതാണ്. രാജാവിന്റെ മോതിരവും അങ്ങനെ പല കാര്യങ്ങളും നമുക്കറിയാം. ജീവിതത്തിൽ ഏതെങ്കിലും ആത്മീയമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും സമുന്നതരായ ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ കടന്നുപോയിട്ടുള്ള ജീവിതത്തിന്റെ നൊമ്പരങ്ങളുടെ വഴികളാണ് തീർച്ചയായിട്ടും അവരെ ലോകം ശ്രദ്ധിക്കുന്ന, ലോകത്തിന്റെ നെറുകയിൽ ശോഭിക്കാൻ തക്കവണ്ണം. ഈ ലോകത്തിന്റെ നെറുകയിൽ ഏറ്റവും കൂടുതൽ ശോഭിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ ക്രിസ്തുവാണ്. കാരണം ക്രിസ്തുവോളം കഷ്ടത അനുഭവിച്ചുള്ള മനുഷ്യരിലോ കറത്തള ജീവിതത്തിൽ കൂടി തെളിമ അനുഭവിച്ച ഒരു വ്യക്തിയാണ് മനുഷ്യാവതാര ചെയ്ത ക്രിസ്തു ആയതുകൊണ്ടാണ് ഇന്ന് ലോകം കണ്ട ലോകത്തിന്റെ നെറുകയിൽ പ്രശോഭിക്കുന്ന ഏറ്റവും വലിയ താരകമായി അനേകർക്ക് കാണലായി തളങ്ങുവാൻ തക്കവണ്ണം ഈ ശബ്ദം സാധിക്കുന്ന സംശയമൊന്നുമില്ല. ആ ഒരു വലിയ പൗലോസ് ലീഗായുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാക്യത്തെ കോറിയെടുത്തുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ആശയങ്ങളുടെ ആഴങ്ങളെ, അതിന്റെ ആശയങ്ങളുടെ പൊരുളുകളെ ആഴമായിട്ട് തറച്ചു തന്ന പ്രിയപ്പെട്ട സജി അമേലിച്ചനോടുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഈ ദിനങ്ങളിൽ നമുക്ക് കിട്ടിയ വലിയ അനുഗ്രഹമായിട്ട് അച്ഛന്റെ സാന്നിധ്യത്തിന്റെ അച്ഛന്റെ വാക്കുകളെ നന്ദിപൂർവ്വം ഓർക്കുന്നു. തുടർന്നും ഏത് സമയത്ത് അച്ഛനെ ഈ അമേരിക്കയിൽ സന്ദർശിക്കുമ്പോഴും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് അച്ഛന്റെ സാന്നിധ്യവും വാക്കുകളും ഒരു മുതൽക്കാട്ടാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. തുടർന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരു ധ്യാന ഗീതം ആലപിക്കും. മധ്യസ്ഥ പ്രാർത്ഥനകളുടെ പേരുകൾ കൃത്യമായിട്ട് വായിക്കുകയാണ്. മാത്യു അബ്രഹാം, ആലീസ് ജോസഫ്, ജോൺ ടി തോമസ്, ബിൻസു ഉമ്മൻ, രൊഹാൻ വർഗീസ് ജോർജ്, മോളി താമരവേലിൽ, നോഹ, അരുൺ, സാഗർ, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സാറ നമ്മുടെ സ്ഥിര വർക്കാറുള്ള സാറയുടെ ഹാർട്ടിന്റെ സർജറി ആയിരുന്നു കുഞ്ഞിന്റെ, അതിന് വേണ്ടി പ്രാർത്ഥിക്കുക. രോഗത്തിൽ കൂടി കടന്നുള്ള മോളി, കുഞ്ഞു കുഞ്ഞമ്മ, വർഗീസ് വർക്കി, ജോൺ ചാക്കോ, അല്ലമ്മ തോം, മിസ്റ്റർ ഡാൻ, എ ഐ സകഴിയ, ജോഷമ്മ ജോൺ, ജോൺ ജോർജ്, തങ്കമ്മ ആൻഡ്രു, ചിലിപ്പുറംപാസിനെ അവർക്ക് പ്രാർത്ഥിക്കുക. 2 വയസ്സ് മാത്രമുള്ള ജൊഹാന എന്ന് പറയുന്ന കുഞ്ഞിനെ ദൈവസന്നിധിയിൽ അവർക്ക് പ്രാർത്ഥിക്കാം. ജെയിംസ് അബ്രഹാമിനെ ദൈവസന്നിധിയിൽ അവർക്ക് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിൽ രോഗികളായിട്ടുണ്ടെങ്കിൽ അവരുടെ സൗഖ്യത്തിന് വേണ്ടിയും ആശ്വാസത്തിന് വേണ്ടിയും ദൈവസന്നിധിയിൽ ഓർക്കാം. ഇപ്പോഴ് ബഹുമാനപ്പെട്ട അച്ഛന്റെ നേതൃത്വത്തിൽ ഒരു ഗീതം ആലപിക്കും, അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ്.
ആശാഴ്ചയിലെ ബുധനാഴ്ച 3-ാം മണിയുടെ എനിയോനും ആ ഗീതം നമുക്ക് ഒരുമിച്ച് പാടാം.
ആശാഴ്ചയിലെ ബുധനാഴ്ച
യാതനയിൽ ജങ്ങൾ വിജയം നേടാൻ യാതനയിൽ പാർത്ഥതയം
സന്നിധിയിൽ നമ്മുടെ ശിരസുകളെ സമർപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, അങ്ങയുടെ ശ്രേഷ്ഠമായ കഥാനുഭവത്തിന്റെ ഓർമ്മയെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ അങ്ങയുടെ മുമ്പാകെ താഴ്ത്തുന്ന ഈ ദിനങ്ങളിൽ ഒരു സാന്നിധ്യം കൂടി ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ തക്കവണ്ണം ഞങ്ങളുടെ ആന്തരിക കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഈ ദിവസം ഞങ്ങളെ ഒരുമിച്ച് ഞങ്ങളുടെ ശരീരം വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഞങ്ങളുടെ മനസ്സുകൊണ്ട് അവിടുത്തെ കുരിശിന്റെ അടിസ്ഥാനത്തെങ്കിൽ ഒരുമിച്ച് കൂട്ടി ഞങ്ങളെ വരുത്തി ഞങ്ങളുടെ ഹൃദയ ഓർത്ത് സ്തുതിക്കുന്നു. എപ്പോഴും തമ്പുരാനെ, ആ കുരിശിൽ നിന്ന് ഉത്ഭവിക്കുന്ന നർമ്മണം അനുഭവിച്ച് ജീവിക്കാൻ തക്കവണ്ണം, അത് രുചിച്ച് അനേകർക്ക് അത് പങ്കുവെച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളിൽ കൂടി അന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും നടത്തുന്നു. ലോകത്തിൻ്റെതായ കഷ്ടത ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും ആ കഷ്ടങ്ങളെ അതിജീവിച്ച് കാണിച്ച ആ വലിയ ശക്തി പിൻപറ്റി മുന്നോട്ട് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതവും ശോഭനകരമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചതുപോലെ കഷ്ടതകളെ മുമ്പുകൃതയോടെ നോക്കാനല്ല, കഷ്ടതയെ സ്നേഹത്തോടെ നെഞ്ചിലേറ്റത്തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെ അവിടുന്ന് വിശുദ്ധിയിലും നന്മയിലും കാത്തുസൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അനേക ആളുകളുടെ രോഗം, രോഗികളുടെ പേരുകൾ ഞങ്ങൾ വായിച്ചു. ഞങ്ങളുടെ മനസ്സിൽ അനേക രോഗികൾ നിലനിൽക്കുന്നുണ്ട്. അവരുടെ സൗഖ്യത്തിനായിട്ടും ആരോഗ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ രോഗങ്ങളും കഷ്ടതകളും ഒക്കെയും ദൈവം അറിയാതെയല്ല, ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു നാഥൻ ഉയരങ്ങളിലുണ്ട്. ഞങ്ങളുടെ വേദനകളിൽ ഞങ്ങളെ കരുതുന്ന, താങ്ങുന്ന, നടത്തുന്ന ഒരു പിതാവുണ്ടെന്നുള്ള ധൈര്യത്തോടുകൂടി അതെ അതിജീവിക്കാനുള്ള ആന്തരിക ശക്തി നിന്റെ മക്കൾക്ക് അവന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദന കടന്നു വരുന്ന നിമിഷങ്ങളൊക്കെയും തമ്പുരാന്റെ സ്പർശനമേക്കുന്ന നിമിഷങ്ങളാണെന്നുള്ള ചിന്ത രോഗത്തെയും വേദനത്തെയും രോഗം പോലെ ഉളവാക്കുന്ന ഭയത്തെ ഒക്കെ നീക്കി ദാവീദ് രാജാ പറഞ്ഞതുപോലെ എന്റെ ദുഃഖം അവൻ നൃത്തമാക്കി തീർത്തു എന്ന് പറയത്തക്കവണ്ണം കഷ്ടതകൾ ഒരു നൃത്തമായി മാറുവാൻ നിന്റെ മക്കളെ അവിടുന്ന് തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദ്യന്മാർ തള്ളി ഔഷധങ്ങളൊക്കെ ഒന്നും കഴിവില്ലാതെ നിലനിൽക്കുമ്പോൾ ഔഷധങ്ങളുടെയും വൈദ്യന്മാരുടെ മികവുകൾക്കൊക്കെ അപ്പുറം എന്റെ ഉയരങ്ങളിലെ വൈദ്യൻ കൂടെയുണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സ്പർശനം എന്നിലുണ്ടെന്നുള്ള ചിന്ത നിന്റെ മക്കൾക്കൊക്കെയും ഈ പ്രയാസഘട്ടങ്ങളിൽ ശക്തിയും വിശ്വാസവും പ്രത്യാശയും പകരുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഒരു കുഞ്ഞുങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകാനിടയാകാതെ അങ്ങയുടെ കൃപയിൽ അവരെ നയിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് കാൽവറി ബലി കഴിച്ച ആ സ്നേഹത്തിന്റെ പൂർണ്ണത അവരിൽ കൂടിയും മനസ്സിലാക്കുവാനും അവരിൽ കൂടിയും വെളിപ്പെടുവാനും ആ സ്നേഹം തിരിച്ചറിഞ്ഞ് അങ്ങേ ഹൃദയം നുറുങ്ങിയ ഹൃദയത്തോട് സന്തോഷമുള്ള മനസ്സോട് ആരാധിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കളെയൊക്കെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുവാക്കളും യുവതികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നന്മയിൽ വളരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ലോകത്തിലും പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നവരെ ഓർക്കുന്നു, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജോലി ചെയ്യുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഭയെ നയിക്കുന്ന എല്ലാ പിതാക്കന്മാരെ ഓർക്കുന്നു, ശ്രീ ജി ഭദ്രാസനത്തിന് ഉപാസം അർപ്പിക്കുന്നു, ഈ ദേശത്തെയും മാതൃദേശത്തെയും ഓർക്കുന്നു, അവിടുത്തെ ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, തിരുവചനം ധ്യാനിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കി അഭിഷിക്തനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവർക്ക് ബലപ്പെടുത്തണമേ, അനേകർക്ക് അങ്ങയുടെ പാത ചൂണ്ടിക്കാണിക്കുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരു അഭിഷിക്തനായി കൂടുതൽ ഉയർത്തുവാൻ തക്കവണ്ണം അങ്ങയുടെ കൃപയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ഇടവകയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പ്രാർത്ഥന കൂട്ടായ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ദൈവമേ ഈ കൂട്ടായ്മയൊക്കെ ഞങ്ങൾ പങ്കുചേരുമ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അങ്ങയോട് കൂടുതൽ അടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഓരോ കഷ്ടാനുഭവങ്ങളിൽ കൂടി ഞങ്ങൾ കടന്നു പോകുമ്പോഴും അങ്ങയുടെ കഷ്ടമല്ല, ഞങ്ങളുടെ ശുദ്ധി അങ്ങയുടെ കഷ്ട അങ്ങ് അനുഭവിച്ച കഷ്ടങ്ങൾ കഷ്ടാനുഭവത്തോടൊപ്പം ഞങ്ങളുടെ അനുതാപവും ഞങ്ങളുടെ ശുദ്ധീകരണവും ആയിത്തീരുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലക്ഷ്യബോധമുള്ള വിശ്വാസികളെ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ പ്രാർത്ഥന കൂട്ടമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇതിൽ സംബന്ധിച്ചതിന് നേതൃത്വം കൊടുക്കുന്നവരെയൊക്കെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ കഷ്ടാനുഭവങ്ങൾ കൂടി ഞങ്ങൾ യാത്ര ചെയ്ത് അനുഗ്രഹീതമായ പുനരുത്ഥാനത്തിന്റെ നല്ല അനുഭവങ്ങളിലേക്ക് സാക്ഷികളാകുവാൻ തക്കവണ്ണം ഞങ്ങളെയൊക്കെ അവിടെ നിരൂപാന്തരപ്പെടുത്തണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എവിടെയെങ്കിലും പിഴവുകളോ കുറവുകളോ ഞങ്ങൾ ഏറ്റു പറഞ്ഞുവോ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ക്ഷമ ശുദ്ധീകരിക്കണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഊർജ്ജമിൽ ആശ്വാസം നൽകണമേ. നിന്നെ നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നോ നാൾ ശുദ്ധിച്ചു പോഴ്ത്തുവാനായിട്ട് തന്നെ. അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയില് ഭാഗമാക്കായിട്ടുള്ള എല്ലാ ദൈവമക്കളോടുമുള്ള സ്നേഹവും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ ആഴമായ ധന്യമാർന്ന അനുഗ്രഹീതമായ ഒരു ചിന്ത പകർന്നു വന്ന് നമ്മളെ ധന്യമാക്കിയ പ്രിയപ്പെട്ട സജി അമേലിനോടുള്ള നന്ദി ഒരിക്കൽ കൂടി എന്റെ വ്യക്തിപരമായ പേരിലും ഈ പ്രാർത്ഥനാ കൂട്ടാമയുടെ പേരിലും അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ സാന്നിധ്യവും നല്ല വാക്കുകളും ഒക്കെ ഇതിനുണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നിറച്ച വന്നിയ മാമനച്ചൻ, അതുപോലെ പ്രിയപ്പെട്ട ഐസക്കച്ചൻ, ആരെങ്കിലും വൈദികരുണ്ടെങ്കിൽ അവരോടും ഉള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുന്നു. സെന്റ് തോമസ് പള്ളിയിലും അതുപോലെ സെന്റ് ഗ്രിഗോറിയസ് പള്ളിയിലും ഉള്ള വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ സസർത്ഥം വീക്ഷിക്കുന്ന എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥന ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും എല്ലാവരും നന്മ ആശംസിക്കുകയും ചെയ്യുന്നു. ഇതിലെ പ്രിയപ്പെട്ട മനോജിനോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. അല്പമായി അധികമായി ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരും ഉള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായ സഹായയുടെ ശുശ്രൂഷ ആശംസിക്കുന്നു. ഞായറാഴ്ച ഈസ്റ്ററാണ്. നമ്മൾ അടുത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈസ്റ്ററിന് ശേഷമുള്ള ശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഈസ്റ്ററിന്റേതായ പുനരുത്ഥാനത്തിന്റെ ആശംസകളും അനുഗ്രഹങ്ങളും അറിയിക്കുന്നു. ഈ തുടർന്നുള്ള രണ്ടു മൂന്ന് ദിവസങ്ങൾ കൂടുതൽ നമ്മുടെ പള്ളികളോടും അതിനേക്കാൾ ഉപരി ക്രിസ്തുവിനോട് ചേർന്നിരിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ മനസ്സുകളെയും ശരീരങ്ങളെയും അതിനായിട്ട് ഒരുക്കണം എന്ന് പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഒരിക്കലും പ്രാർത്ഥിച്ച് നിർത്തുന്നു. ദൈവത്തിന്റെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാഥന്റെ കൃപയും പരിശുദ്ധ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ നമ്മുടെ പ്രാർത്ഥനകളോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.